മറുപടി. 2020 ഫെബ്രുവരി 5 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. കൗമുദി ടിവി സംപ്രേഷണം ചെയ്തുവരുന്ന സ്ട്രെയ്റ്റ് ലൈൻ പരിപാടിയിൽ VS രാജേഷ് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന്. ട്രഷറി നിയന്ത്രണം നീക്കും, പെൻഷൻ പ്രായം കൂട്ടില്ല. ചോദ്യം: 7 ബഡ്ജറ്റാണല്ലോ, പണമില്ലെന്നാണല്ലോ കേൾക്കുന്നത്. മറുപടി: കേട്ടത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ UDF സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ച 3 വർഷവും ഉണ്ടായി. 4 വർഷത്തെ കണക്ക് വന്നിട്ടില്ല. എന്നാൽ സർക്കാരിന്റെ പൊതുധനസ്ഥിതി അങ്ങനെയല്ല. വരവ് 10% ചിലവ് 15% കൂടിക്കൊണ്ടിരിക്കുന്നു. 2-3 വർഷമാണെങ്കിൽ എങ്ങനെയും പിടിച്ചു നിൽക്കാം. പക്ഷേ നിരന്തരമായി ഈ സ്ഥിതി തുടർന്നാൽ എവിടെയെങ്കിലും ഇടിച്ചു നിന്നേ പറ്റൂ. അതാണ് അവസ്ഥ. ചോദ്യം: സാമ്പത്തിക മാനേജ്മെന്റിൽ പാളിച്ച പറ്റിയോ? മറുപടി: മുട്ടില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അത് ഫലപ്രദമായ മാനേജ്മെന്റ് കൊണ്ടാണ്. പക്ഷേ വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലും അതാണ് പൊതുസ്ഥിതി. ചോദ്യം: കേന്ദ്രം അനുവദിക്കുന്ന തുക പ്രളയത്തിലടക്കം വിനിയോഗിച്ചില്ലെന്ന് പറയുന്നു. 2018 പ്രളയത്തിന് തന്ന തുകയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റ് പോലും നൽകിയിട്ടില്ല. മറുപടി: വിനിയോഗം തീർത്താലല്ലേ വിനിയോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കാനാകൂ. കൃത്യമായ കണക്കുണ്ട്. 2000 കോടി രൂപ ബാക്കിയുണ്ട്. 3000 കോടി രൂപയുടെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ചോദ്യം: വാർഷിക പദ്ധതിയും വെട്ടിക്കുറച്ചു. മറുപടി: 30% വെട്ടിക്കുറച്ചു. എന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ UDFന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും റോഡ്, വീട്, വൈദ്യുതി കണക്ഷൻ, വെള്ളത്തിന്റെ കണക്ഷൻ, സ്കൂൾ കുട്ടികളുടെ എണ്ണം ഇവയൊക്കെ ഓരോന്നും വർദ്ധിച്ചതിന്റെ കണക്ക് പറയാൻ പോവുകയാണ്. അപ്പോൾ താരതമ്യം ചെയ്യാമല്ലോ. ചോദ്യം: ദുർച്ചെലവുകൾ കൂടുന്നു, ചെലവ് ചുരുക്കാനുള്ള നീക്കം കാണുന്നില്ല. മറുപടി: നമ്മുടെ തസ്തികകളൊന്നും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാ പോസ്റ്റുകളും വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ, ധനമന്ത്രി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ടായിരുന്നുവെന്നേ ഞാൻ പറയൂ. പക്ഷേ ഞാൻ മാത്രമായിട്ട് തീരുമാനിക്കുന്നതല്ലോ. പക്ഷേ അതൊന്നുമല്ല ഈ ചെലവിന്റെ പ്രശ്നം. അക്കാര്യം ബഡ്ജറ്റിൽ നന്നായി വിശദീകരിക്കും. ചോദ്യം: എന്താണ് ചെലവിന്റെ പ്രശ്നം? മറുപടി: നമ്മുടെ സ്വകാര്യ എയ്ഡഡ് മേഖലയിലെ പോസ്റ്റ് സൃഷ്ടിക്കൽ എത്രയോ കാലങ്ങളായി നടക്കുന്നു. കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നും. ചോദ്യം: അതിനൊക്കെ നിയന്ത്രണം വരുമോ? മറുപടി: വരുത്തണ്ടേ. ജനം പറയട്ടെ ഇങ്ങനെ തുടരണോ വേണ്ടയോ എന്ന്. ജീവനക്കാരുടെ പുനർവിന്യാസം പോലും ഒന്നുമായില്ല. സെക്രട്ടേറിയറ്റിലായാലും ഭയങ്കര എതിർപ്പാണ്. എന്നാൽ പഞ്ചായത്തുകളിൽ ഗ്രാമസഭ നടത്താൻ ആളില്ല. ഇക്കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. ചോദ്യം: പെൻഷൻ പ്രായം കൂട്ടുമോ? മറുപടി: കൂട്ടില്ല. എല്ലാവർക്കും സർക്കാർ ജോലി വേണം. എന്നാൽ സംഘടിത മേഖലയിൽ തൊഴിലവസരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ITയിൽ മാത്രം 100,000 പേർക്ക് ജോലി നൽകി. ഓരോ പഞ്ചായത്തിലും 1,000 പേർക്ക് 5 പുതിയ തൊഴിലുണ്ടാവണം. ചോദ്യം: കിഫ്ബിക്കുള്ള ധനസമാഹരണം എത്രമാത്രം വിജയകരമാണ്? മറുപടി: ഒരു പ്രശ്നവുമില്ല. കൂളായിട്ട് പോകും. കിഫ്ബിയിലൂടെ വൻ വികസന പദ്ധതികൾ വരും. അനുവദിച്ച പ്രൊജക്ടുകൾ മുഴുവൻ ഈ വർഷം നിർമ്മാണം തുടങ്ങും. അതിന്റെ പാതി തീരുകയും ചെയ്യും. ചോദ്യം: പ്രതിപക്ഷം ഇപ്പോൾ കിഫ്ബിയെ ഉൾക്കൊള്ളുന്നില്ല. മറുപടി: അത് കുശുംബാണ്. ഇതെന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ആദ്യം നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. നടക്കുമെന്ന് കണ്ടപ്പോൾ താറടിക്കാനുള്ള ശ്രമമായി. ചോദ്യം: ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ മോണിറ്റർ ചെയ്യാൻ സംവിധാനമുണ്ടോ? മറുപടി: കേരളത്തിനെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന 25 പ്രൊജക്ടുകൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് മോണിറ്റർ ചെയ്തു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ അവ ഓരോന്നിലും എന്ത് നടന്നുവെന്ന് പറയും. ചോദ്യം: ബഡ്ജറ്റിന്റെ ഫോക്കസ് എന്തായിരിക്കും? മറുപടി: ഫോക്കസ് 2 എണ്ണമാണ്. വൻകിട പ്രൊജക്ടുകൾ നടപ്പിലാക്കും. അതിനുവേണ്ടി കൂടുതൽ പണം കരുതാം. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് പറയും. അത് ചെയ്യും. അതാണ് പ്രധാനം. ജനകീയാസൂത്രണത്തിന്റെ 25-ാം വർഷമാണ്. ജനങ്ങളെ ആകെ അണിനിരത്തുന്ന പരിപാടികൾ വരും. ഈ 2 കാര്യങ്ങളിലാണ് ഊന്നൽ വരുന്നത്. ചോദ്യം: ട്രഷറി നിയന്ത്രണം നീങ്ങുമോ? മറുപടി: ഏപ്രിലാകുമ്പോൾ മാറും. ചോദ്യം: എന്താണ് ഈ കാലയളവിലുണ്ടായ നിരാശ? മറുപടി: GST വല്ലാതെ നിരാശപ്പെടുത്തി. യുക്തി വച്ചു നോക്കുമ്പോൾ കേരളത്തിന് അതിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. അതുണ്ടായില്ല. അത് താളം തെറ്റിച്ചു.